അത് തന്നെയല്ല, ഞാൻ ആത്മാവ് കൊണ്ട് ആരാധിക്കും. കാര്യം എൻ്റെ ലോകമേ മാറി, ഞാനൊരു സ്പിരിച്വൽ വേൾഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു സ്പിരിറ്റ് റയലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ആത്മതലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആത്മതലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിലല്ല, ആത്മാവാകുന്ന കർത്താവുമായുള്ള യൂണിയൻ എനിക്കുണ്ട്. അപ്പോൾ മാത്രമേ എനിക്ക് ആത്മാവിൽ ആരാധിക്കാൻ പറ്റുള്ളൂ. ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ എൻ്റെ ആത്മാവ് കർത്താവ് ആത്മാവാകുന്ന കർത്താവുമായിട്ടുള്ള യൂണിയൻ ഉണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്തെങ്കിലും അതും ഇതൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും ആരാധനയാവില്ല. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മളെ യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാരാക്കുന്നത്, യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാർ. അങ്ങനെ പരിച്ഛേദന നടന്നാൽ പിന്നീട് ഒന്നിനും എന്നിലേക്ക് ഒന്നും ഇൻപുട്ടില്ല, ജഡത്തിൻ്റെ യാതൊരു ഇൻപുട്ടുമില്ല, ഒന്നും എന്നിലേക്ക് ജഡത്തിന് തരാൻ പറ്റുന്നില്ല. എൻ്റെ ഓരോ അവയവത്തിനും പരിച്ഛേദന ആവശ്യമുണ്ട്. അതായത് ലോകത്തിൽ ഞാൻ നേരത്തെ സൂക്ഷിച്ചിരുന്ന ഒന്നും ഇങ്ങോട്ട് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഇതിനകത്ത് അപ്പോസ്തല പ്രവൃത്തികളിൽ 7-ാം അധ്യായത്തിൽ സ്റ്റീഫൻ പ്രസംഗിക്കുന്ന സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ജനതയുടെ പ്രശ്നമായിട്ട് പറയുന്ന അതിൻ്റെ 51-ാമത്തെ വാക്യത്തിൽ ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളോരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു. ഇവിടെ പറയുന്നത് ഹൃദയത്തിന് പരിച്ഛേദനയില്ല, പിന്നെ എന്തോതിനുമില്ല, ചെവിക്കുമില്ല. അപ്പൊ ചെവിക്ക് പരിച്ഛേദന വേണം, ഹൃദയത്തിന് പരിച്ഛേദന വേണം, പിന്നെ എന്തോ വേണം, ചെവിക്ക് പരിച്ഛേദന വേണം. പരിച്ഛേദന ഉണ്ടെങ്കിൽ പിന്നെ ലോകം പറയുന്ന ഒന്നും കേൾക്കത്തില്ല. എന്തുകൊണ്ടാണ് ലോകം പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ബിക്കോസ് ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ചില ആളുകളുണ്ടല്ലോ, ആര് പറഞ്ഞാലും അയ്യോ അങ്ങനാണോ ഇങ്ങനാണോ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ കേൾക്കാൻ പോകുന്നേ, നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നോക്ക്. മനുഷ്യൻ പറയുന്ന ശബ്ദം കേൾക്കാൻ പോയാൽ നിങ്ങൾ ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തവരാണ്. എൻ്റെ ബ്രദറെ ചേച്ചി പറഞ്ഞായിരുന്നു ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിന്റെ ഭാവി അപകടത്തിലാകുമെന്ന്. ചേച്ചിയുടെയാണ് ഭാവി ഇരിക്കുന്നത്, ചേച്ചിയുടെ ഭാവി തന്നെ ചേച്ചിയുടെയിലല്ല. പിന്നെ ചേച്ചി പറയുന്നതും ചേട്ടൻ പറയുന്നതും അമ്മാച്ചൻ പറയുന്നതും കേട്ടോണ്ടിരിക്കാനല്ല, ചെവിക്ക് പരിച്ഛേദന വേണം. കർത്താവ് പറയുന്നത് കേൾക്കണം, കർത്താവിൻ്റെ വചനം അനുസരിക്കണം, ചെവിക്ക് പരിച്ഛേദന വേണം. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ എല്ലാ അഴുക്കും എന്ന് പറഞ്ഞ, അതായത് ചെവിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ കേൾവി നന്നാക്കാനായിട്ട് എല്ലാ അഴുക്കും, അവിടെ റുബാനിയോസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്, റുബാനിയോസ് പറഞ്ഞ ഈ ചെവിക്കായം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മെഡിക്കൽ ടേമാണ്. അതായത് ചെവിക്കകത്ത് ചെവിക്കായം ഇടിക്കരുതെന്ന്. ചെവിക്കായം ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരിച്ഛേദന നടക്കുമ്പോൾ ചെവിക്കായമൊക്കെ എടുത്ത് കളയും, എന്നിട്ട് ദൈവശബ്ദം നമ്മൾ കേൾക്കുന്ന ഒരു സ്റ്റേജ്. ചെവിക്ക് വേണം, കണ്ണിന് വേണം. യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. ഞാനൊരു കന്യക പിന്നെ നോക്കുന്നത് എങ്ങനെ, കന്യകയെ നോക്കുന്നത് ഒരു പ്രശ്നം, കന്യക മാത്രമല്ല അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും. മൊബൈൽ ഫോണിൽ നോക്കിയാലും കണ്ണിന് നിയമം തെറ്റിക്കുകയാണ്. കണ്ണിന് പരിച്ഛേദന ഇല്ലാത്ത ഒരു തലമുറയാണ് ഇന്നത്. കണ്ണിന് പരിച്ഛേദനയില്ല, കാര്യമല്ല കാണുന്നതൊക്കെ എന്തൊക്കെയാ എൻ്റെ ദൈവമേ. ഈ മൊബൈൽ ഫോണിനകത്ത് കാണുന്ന കാഴ്ചകൾ, കണ്ണിനൊരു പരിച്ഛേദന വേണം. അതും ഇതും കാണാനായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. പിന്നെ കണ്ണിന് പരിച്ഛേദന വേണ്ടത് സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോഴാണ്, അതിനേക്കാൾ കൂടുതൽ വേണ്ടത് തുണിക്കട കയറുമ്പോഴാണ്. കണ്ണിന് നല്ല പരിച്ഛേദന വേണം. ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, അവിടെയൊക്കെയാണ് നമ്മൾ ആത്മീയത അളക്കുന്നത്. ആത്മീയത അളക്കുന്നത് സഭാഹോളിനകത്ത് വന്നിരുന്ന് തുള്ളുമ്പോഴല്ല, തുണിക്കടെ പോകുമ്പോഴാണ് നമ്മൾ ആത്മീയത അളയുന്നത്. കണ്ണിന് നല്ല പരിച്ഛേദന വേണം. കണ്ണിന് പരിച്ഛേദന, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ, വ്യഭിചാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ. ഇന്നിപ്പോൾ ഒരു രീതിയിലും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത നിലയിൽ കണ്ണിൻ്റെ കാഴ്ചകൾ മാറിപ്പോകുന്നതായ ഒരു സ്റ്റേജ്. പ്രിയമുള്ളവരെ, നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ ഒരു ഹൃദയ പരിച്ഛേദന, എൻ്റെ അവയവങ്ങൾക്കെല്ലാമുള്ള ഒരു പരിച്ഛേദന. എൻ്റെ നാവിന് പരിച്ഛേദന വേണം, എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാതെ. യാക്കോബൊക്കെ നാവിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ്. വാക്കുകൾ നമുക്കൊക്കെ നാവിന് പരിച്ഛേദനയില്ലാത്ത ഒരു തലമുറ ഒരു ഒരു ജനതയായിട്ട് വന്നിരിക്കുകയാണ്. നാവിന് പരിച്ഛേദന വേണം. നമ്മൾ പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. പ്രിയമുള്ളവരെ, കൃത്യമായ ഒരു പരിച്ഛേദന നമുക്കിന്ന് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാര്യത്തിലും പുതിയ നിയമത്തിൽ പരിച്ഛേദന കൃത്യമായിട്ട് എന്തിൽ നിന്നൊക്കെ നമ്മൾ വേർപാട് സൂക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ലോകം, ജഡം, പിശാച്, ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പരിച്ഛേദന. ലോകവും ഞാനുമായിട്ടുണ്ടായിരുന്ന ആ കോഡ് കട്ട് ചെയ്ത് കളയണം. ജഡവും ഞാനുമായിട്ടുണ്ടായിരുന്ന കോഡ് കട്ട് ചെയ്ത് കളയണം. ഒന്ന് യോഹന്നാന്റെ ചില വാക്യങ്ങൾ മാത്രം വായിക്കാനേ നമുക്ക് സമയമുള്ളൂ. അതിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. പ്രിയമുള്ളവരെ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ നമ്മൾ പരിച്ഛേദനയില്ലാത്തവരാണ്. ലോകത്തിലുള്ള എല്ലാം വേണമെന്നുള്ള മോഹം നമ്മളുണ്ടെങ്കിൽ നമ്മൾ പരിച്ഛേദനയില്ലാത്തവരാണ്. ലോകം പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ നമ്മൾ പരിച്ഛേദനയില്ലാത്തവരാണ്. പരിച്ഛേദന ഉണ്ടെങ്കിൽ പിന്നെ ഇൻപുട്ട് ഉണ്ടാകത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കോഡ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ എന്തുണ്ടാകത്തില്ല? ഇൻപുട്ട് ഉണ്ടാകത്തില്ല. എന്നിലേക്ക് ലോകത്തിനൊന്നും കുത്തിവെക്കാൻ പറ്റത്തില്ല. അതാണ് വാസ്തവത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത്. എൻ്റെ ഉള്ളിലേക്ക് ലോകത്തിനൊന്നും കുത്തിവെക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിൻ്റെ സ്നേഹം ഇല്ല. എത്ര ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ നിമിഷങ്ങളിലും ഞാൻ നോക്കേണ്ടത്, ഞാൻ പരിച്ഛേദനയുള്ള വ്യക്തിയാണ്. ഹൃദയ പരിച്ഛേദനയാണ് പ്രധാനം എന്നുള്ളത്. അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. എൻ്റെ ജഡം, എൻ്റെ കണ്ണ്, എൻ്റെ പൊസിഷൻസ്, ഇനോ ഓരോന്നും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ല. ഇതൊന്നും എവിടെ നിന്നുള്ളതല്ല, ഈ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നാണ്. പരിച്ഛേദന ഉണ്ടെങ്കിൽ എന്നിൽ ജഡമോഹം പ്രവേശിക്കത്തില്ല. പരിച്ഛേദന ഉണ്ടെങ്കിൽ എന്നിൽ കൺമോഹം പ്രവേശിക്കത്തില്ല. പരിച്ഛേദന ഉണ്ടെങ്കിൽ കസേര കാണിച്ച് എന്നെ ആർക്കും മയക്കാൻ പറ്റത്തില്ല. ഒരു പൊസിഷൻ കാണിച്ച് എന്നെ ആർക്കും മയക്കാൻ പറ്റില്ല. പൊസിഷന്റെ പുറകെ പോകുന്നവർ പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളതാണ് അന്വേഷിക്കുന്നത് എന്ന് ഒരു സംശയവുമില്ല. അതാണ് നമ്മൾ ലോകവുമായിട്ട് ഉള്ള ബന്ധത്തിൽ നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഭയങ്കര കട്ടിയുള്ള വാക്കാണ്. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്ന നിങ്ങൾ അറിയുന്നില്ലയോ? വിളിക്കുകയാണ്, വ്യഭിചാരിണികളായുള്ളവരെ. വ്യഭിചാരം ചെയ്യുന്നവരെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ലോകത്തെ സ്നേഹിക്കുന്നവൻ, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരിക്കൽ ലോകമായിരുന്നു എൻ്റെ ഭർത്താവ്. ലോകത്തിൽ നിന്നാണ് ഞാൻ എല്ലാം സ്വീകരിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ ഭർത്താവിനെ മാറ്റി. ഇപ്പം ആരാണ്? യേശുവാണ് എൻ്റെ ഭർത്താവ്. ഇനിയും ലോകത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഞാൻ വ്യഭിചാരം ചെയ്യുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ കാര്യം? എൻ്റെ ഭർത്താവ് ലോകമല്ല. ഈ ലോകം ഒരു നാണം കെട്ട സാധനമാണ്. അത് ഓ എന്നെ ഉപേക്ഷിച്ചേ, നമ്മൾ ലോകത്തെ ഉപേക്ഷിച്ചതാ, അതൊരിക്കലും ചിന്തിക്കത്തില്ല. ഓ ഇവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാ, ഇനി ഇവൻ്റെ പിന്നാലെ ഞാൻ പോകത്തില്ലെന്ന്. ഒരു നാണവും ഇല്ലാത്തതാ ഈ ലോകം. പുറകെ നടക്കും, ഇങ്ങനെ തോണ്ടിക്കൊണ്ട് നടക്കും. അന്നേരം എന്ത് ചെയ്യരുത്? തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ നീ ആരായി തീരുകയാണ്? വ്യഭിചാരിണിയായി തീരുകയാണ്. കാര്യം നിന്റെ ഭർത്താവ് ലോകമല്ല, നിന്റെ ഭർത്താവ് ദൈവമാണ്. ആ ലോക സ്നേഹം അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇതാണ്, ആകെ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു.